നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്നാദ്യം നോ ഇംഗ്ലീഷ് നോ ഇംഗ്ലീഷ് വിത്ത് ഹോസ്റ്റ് റോജി വർഗീസ്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൗസ് ബേ, കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-5747-22. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. ഫോൺ നമ്പർ 0921-84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നേസ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് ഐക്യുഎൻ ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതമില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
നമസ്കാരം ആൻഡ് വെൽക്കം ടു മലയാളം എഫ് എം 104.6's നോ ഇംഗ്ലീഷ് നോ ഇംഗ്ലീഷ് വിത്ത് യുവർ ഹോസ്റ്റ് റോജി വർഗീസ്. ഇന്നത്തെ എപ്പിസോഡ് റൈറ്റിംഗിനെ കുറിച്ചാണ്. റൈറ്റിംഗ് ബൈ ദ വെരി നേച്ചർ ഓഫ് ഇറ്റ്സ് ആക്ഷൻ ഈസ് ഇൻഡെലിബിൾ. അതിനർത്ഥം നമ്മൾ ആ സെൻഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതിയത് ഒന്ന് സെൽഫ് എഡിറ്റ് ചെയ്യാനോ ചെക്ക് ചെയ്യാനോ പറ്റില്ല. ആൻഡ് ദാറ്റ് ഇസ് വൈ റൈറ്റിംഗ് ഈസ് സ്ലൈറ്റ്ലി സ്കെയറി അറ്റ്ലീസ്റ്റ് മോസ്റ്റ് ഓഫ് അസ്. നമ്മൾ എഴുതുമ്പോൾ നമ്മളതിൻ്റെ ഗ്രാമർ, ചൂസ് ചെയ്ത വാക്കുകൾ, ടോൺ, ഓഡിയൻസ് ഇതെല്ലാം ചെക്ക് ചെയ്ത് വേണം നമ്മൾ ഒരു ടെക്സ്റ്റ് ഒരാൾക്ക് അയക്കാൻ. വിച്ച് മീൻസ് യു ഹാവ് ടു ബി അവെയർ ഓഫ് എ ലോട്ട് ഓഫ് ആസ്പെക്ട്സ് ഇൻ കേസ് യു വോണ്ട് ടു സെൻഡ് something that is written. Why don't we think so much when we speak? Because speaking is natural. Nammal janichu kayumbol nammal ellam aadyam cheynathu samsarichaanu. There are a lot more oral traditions in the world today than they are written. Adinartham it's easier to speak, it's easier to self edit, it's easier to correct ourselves, it's easier to be aware of the audience. When you speak, you're given opportunities to correct yourself, but not when you write most of the time. And that is why we need to have this discussion. In this episode, we will be focusing on two aspects of writing. One, all the various aspects you need to be aware about when you're sending a covering letter or an email to a colleague. So covering letter, obviously, to an employer, an email to a colleague in your office. Randamathu is the advent of AI. How can AI help us in this task? So, let's get on with the episode. Let's start with covering letters. My disclaimer here is that I do not work for HR. Therefore, I do not know the various requirements that employers may need. My only perspective here is simply linguistic or language oriented, and that will be my focus. So let's press on. When you start with your greeting, please do start with dear recruiter, dear hiring committee, or dear and the name of the person. You don't write in respected madam or mister, or disrespected sir or madam. It sounds overly respectful and it's not natural. I do believe and I do understand that you may think that's the right way to put it and you want to show that you are a very respectful person, but it's not natural at all. The second part is the opening line. In your opening line, I want you to state your purpose and also mention the source of your vacancy. That's it. It's very straightforward. State your purpose and the source of your vacancy. I am applying for the name of the position or the designation advertised on Seek or LinkedIn or TradeMe, wherever you've got the vacancy from. Nothing more, nothing less. Plain and simple. It's in the next paragraph or in the next part that you talk about your skills, all the various skills that you may have that will match the position. And obviously talk about the results. If you have enough experience, the results of those skills. I like to use as part of my evidence, which is the next step, the TSAR template. T, you talk about the task where you may have used your skills. S, the particular skills that you have used to resolve the problems of that task or how you have dealt it. A, the actions that were taken and R, the results, which also includes your learning curve. TSAR. It's important that you use an evidence, especially when you write your covering letter. After that, in the next paragraph, you talk about your availability and you also talk about the polite next steps. Obviously, your availability for an interview and deadlines, possibilities. What are the next steps? Sign off by writing kind regards or yours sincerely. Nothing more, nothing less. Kind regards or yours sincerely. Sign off. This is the template which I wish that you could focus on, making it simple and straightforward. Let me repeat again, there are various templates in which you can write your covering letter, but the idea is basically the same. Let's delve into the language aspects of covering letter. The first one is the use of active voice. Now, what does that mean? You want to show the person that you were an integral or an important part in the evidence that you talk about, in the skills that you talk about. And for that, you have to use the active voice. It means you are the one doing the action. For example, I led a team of 3 people in getting a particular task done. Or you have used these skills in order to deal with a particular problem. Let the reader know, and do not feel ashamed about it, and do not feel narcissistic about it. You are simply telling the reader that you were a pivotal element in getting the task done. So number one, using the active voice. I did this. 2, using polite modal verbs like could or would. Polite next steps, your availability, and suggestions. If you want to put forward polite steps or suggestions, use modal verbs, could or would. Nothing more, nothing less. Could you please? Would it be possible? Use could or would, and that will show politeness. The third, and a very important part, is vocabulary. In terms of vocabulary, you have to be aware of how much technical jargon, I know it's being redundant here, how much jargon you're using, usually it's technical, in your covering letter. Do not fill your covering letter with technical jargon. Be judicious in its use, just enough to show the person that you're technically sound. And when it comes to other words that you use, make it simple, make it plain, make it formal. I'll repeat again, make it simple, make it plain, make it formal, not multisyllabic words. This is not an exercise in actually showing your language prowess. You are simply communicating to this individual that you are the right fit or the best fit for this job. So 2 aspects, be judicious in your technical jargon, and when it comes to your formal vocabulary, sorry, when it comes to the other words, make it simple, make it plain, make it formal. And the last one, be aware of the tenses, present and past. Present for something you want to talk about today, present about skills that are relevant today, or in fact present perfect. And then when you talk about something in the past or what you have done or had done, use the past. Correct your tenses or be aware of the right tenses. So these are the 4 aspects. Active voice, vocabulary, modal verbs for politeness, and being aware or checking if you've written in the right tense. The last part of this particular segment of covering letter is some of the faux pas that I've seen, common mistakes. Number one, as I've mentioned before, respected sir or madam. Man, that sounds really over-respectful. Let's not go there. It's easier and natural to say dear. Like I said before, dear, hiring committee, recruiter, or name of the person if you do have it. That's more than enough to show respect. Number two, please do the needful. Very Indian, I would say. These are Indianisms. I'm not telling it's grammatically wrong. I think it's Indianism. Instead of that, why don't we just use polite models? Could or would, could you please? And in telling could you please, another common one that I've seen is kindly revert back. Please get back to me. Instead of kindly revert back, let's say please get back to me. Another common one, I mean, the next common one that I've seen, especially in covering letters, is passed out in 2022. Now, I'm sure that you may have passed out on the floor when you got your graduate certificate, but you graduated in 2022. You did not pass out in 2022. I'm sure you did pass out during celebrations. And finally, yours obediently. It sounds like you are in servitude. Ladies and gentlemen, you are applying for a position as a skilled laborer, not as a slave. Therefore, let's make it simple. Kind regards, best regards, yours sincerely. That's more than you need. Please not be over-respectful, or you don't have to go to the other end. You're not a slave, therefore not yours obediently. These are some of the common mistakes that I have seen when writing a covering letter. Let's move on to the next part, which is emails or emailing your colleagues. When you think about sending an email at work, my disclaimer here would be, you are the only person who knows that there are various types of individuals at work. The magic of communication lies in navigating through those egos with appropriate language. I can only help you out with what I consider to be an ideal situation. An ideal situation is when you are familiar with your teammates. So let's press on. So let's start with a template of an email that you would like to send to your colleague. Number one, in the subject bar, clear reason or purpose. This should be in a bullet point, not a whole sentence. 3 to 4 words max. And that's it. Your opening, your greeting should be hi or kia ora. You know this person. Let's not be overly respectful. Let's not be overly informal. Hi or kia ora. That's it. As you move on to the first opening line, well, that's been redundant. As you move on to the opening line, state the purpose, or in fact, state the context in which you are sending this email. Usually it'll be like following yesterday's discussion, if it's something that has done before, or you'd like to introduce a new idea. Whatever it may be, short, and that should be your first sentence. And get to the point. As you move on, your body should be just bullet points. Stick to one topic at a time and concise information. I believe it's easy to send different emails on different topics, but of course this varies according to work culture, but I believe it's easier to have one email per topic because it's easier for the teammate or other individuals to find those emails by just clicking on those keywords. So let's get back your body, bullet points and concise information. Your ending or your conclusion should talk about further deadlines or polite next steps. Deadlines or polite next steps, and both should be polite. You're making concise, but you should not sound rude. And sign off. This is, in short, this is what I believe should be a short, simple email when you send it to your colleague. The most important part in sending an email to your colleague, I believe, is tone. Because information is sent in such a concise manner, you've got to have a neutral or a positive tone. You shouldn't sound rude. So tone is very important. Sound neutral and use simple words to get to the point. Once you've set the tone right, the next is polite clarity. I repeat again, the objective is to send or communicate an idea. You're trying to be as concise as you can. Therefore, sometimes being concise can be misinterpreted as being rude. Therefore, polite clarity. Use the modal verbs that we discussed earlier. Use could and would for the next steps. You're introducing an idea or talking about an idea, or you are giving suggestions. Be polite by using modal verbs, not in every sentence, just to show that you are only suggesting ideas. Tone, polite clarity, and obviously the length of your sentences. Make it short. The person working doesn't have a lot of time reading lengthy sentences. Don't make it too much of a bullet point and make it vague. Ambiguous information is always the reason why you have long email chains. Do not make your information ambiguous. Let your sentences be of the right concise size for the other person to understand. Obviously, this will always be a work in progress, like I mentioned before, because in every workplace, with every individual, language works in a different way. But remember, these are three key points to remember. One, polite clarity, the length of your sentence, your choice of words, and tone. And finally, the four powers when writing an email to your colleague. And this is more revolving around the Indianisms that we tend to use, or what we think is the type of phrases that fit this particular environment. But if you do really want to know what I think about Indianisms, do go back to my previous episode, which is the very first one. But let's get back. The use of the word prepon, try not to use it. Let's talk about advancing or bringing the meeting forward. Try not to use the word prepon. The next one is, let's intimate the person. Well, that has plenty of different meanings in different contexts. Instead, let's make it simple and straightforward. Please let me know. Don't use the word intimate or intimating. Just use the word please let me know. Like I've said with my covering letter just a few minutes ago, do not use the word, don't use the phrase, kindly revert back, please let me know, or please get back to me, could you get back to me, instead of using the word kindly revert back. Next one is the use of all caps. You do not write anything, especially in the subject line or in the body of an email, in all caps, unless you want to tell the person that you are emotionally, or you're showing an exclamation, you're shouting, or that you are emotionally embroiled about this particular context. All caps, please avoid using all caps. Two, it's an email, you don't need three or four paragraphs. It has to be very concise. I mean, as concise as you can, don't forget to use full stops. So these are the general four parts that I have seen when writing an email. The final part of this writing segment is about AI. Why do we need to listen to all this? If you have an AI platform that will do it for you, I'll tell you why. It's very embarrassing that somebody else catches you about an information that you have written, which is not true, or embellished, which means blown up, hallucinated. How do you catch such hallucinated or embellished facts? Number one, paste true facts about yourself, especially when it comes to a covering letter or a letter to an immigration, not an email to a colleague, whatever it may be, make sure that you paste the facts that you would like to include in the body of your written text. Two, you have no such facts, but you need to be aware. Let's say in a covering letter, you would like to, let's say, extend the truth a little bit. But you need to be aware of what you're writing. Ask the platform to list those ideas or those facts that have been embellished for you if you want to be aware about it. My suggestion is not to do that, not to be vague about it. Paste in the information or paste in the facts, especially in your covering letter and in your letter to immigration or any formal agency or organization, and let your AI platform do the work for you. Number one. Number two, the AI platform that you asked to write this written text does not really know your audience. And therefore, it does not know the register, which means formal or informal, the tone, the words, and even the size of the text in which it's supposed to be making. You have to give it the constraints. Therefore, making it sound a bit more natural. So let me repeat again. Number one, it's the register. Formal, informal, or neutral. If it's an email to a colleague, make it sound a little neutral or slightly informal. If it's a covering letter, it has to sound formal. Especially if it's a covering letter or a letter to an immigration, it needs to have a little bit of constraints, especially in its word count. The words that are being used do not have to be filled with technical jargon. The audience, the tone has to be slightly neutral. If it's a covering letter or a letter to immigration, whereas the tone can change when it's an email to your colleague. You have to set it. You have to give the prompt, whether it's ChatGPT or any other, or Gemini. You have to say, who's your audience, what's the register, and what's the tone that you need. Now, if you do not, then this AI platform will make a decision for you, and you will have to go through every word and line to figure out if the tone is correct. Number two. And finally, number three, which is, does it sound like you? The way you talk and the way you write, to an extent, has to match. I've always believed that AI should not kidnap your cognitive faculties. AI should not kidnap your identity. AI should help you in writing the content down or in presenting the content, but not in everything else. Your choice of tone, your choice of register, in fact, your choice of words are quite important. And that is what you need to prompt the AI to write down. Because your choice of words are part of your identity and character, which is what they would see later on if you are invited to an interview. So, coming down to three things. Hallucinated or blown up facts, understanding of register, audience, and tone, where you have to give the right prompts to AI, and finally, choice of words. Read through it, comb through every word if possible, especially if it's a letter, a covering letter, or if it's a letter to immigration. See if it matches your needs. You need to be aware of it. And then AI has truly worked for you and not the other way around. Let me end this particular segment by telling you, you may be a student. You may be an individual looking for a job. You may be an employed person writing an email. And I'm sure that all of you use AI in different ways. Remember, try to compile and compose your ideas using your own words. Use AI to complete your ideas and not the other way around. Do not try to compile and compose what AI thinks to complete your ideas. Let AI complete your ideas. That way, your content or the content that you choose completes the purpose in which you write. Let me repeat this again. The content that you choose will complete the purpose for which you write. And the choice of how it should look like shows your identity and your character. Let not AI take away your character. Let your writing show a little bit about yourself. And this is mostly for students and for those applying for jobs through the covering letter. My name is Roji Vergas, and I'll see you in the next episode. Namaskar.
പ്രിയ ശ്രോതാക്കൾ, മലയാളം FM 104.6 ഇതുവരെ കേട്ടത് നോ ഇംഗ്ലീഷ് വിത്ത് റോജി വർഗീസ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൗസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. OHR 5747722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. ഫോൺ നമ്പർ 09218 4000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
സ്വരരാഗങ്ങളിലൊരു ഗരിസ പമമ പമമ പമ ഗ പമ ഗരിസ നീ പദ പദ സ നിസ നിസ നീ മാപസ പൂവന്തി പൊന്നും മിന്നും ചൂടി വരുന്നു താരകൾ കോലമിടുന്നു പൊൻവളയിട്ടൊരു പുലരി പെൺ കനവൾ സമ്മാനം ഓ ചന്ദ്രലേഖ പൂത്തുലഞ്ഞൊരു പൊൻവീട് ഓണവില്ലിൻ അമ്പൊരു നീക്കും വീടാണി വീട് എന്നും ഇന്നും പൂക്കടി വിടരും വീടാണി വീട് കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിരിൽ ഇവിടെ മതിലിൽ ഇവിടെ ഒന്നാണെല്ലാരും
തിരുവാവണിരാവൽ മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്
പറ നിറയെ പൊന്നളക്കും പൗർണമിരാവായി. പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പറ നിറയെ പൊന്നളക്കും പൗർണമിരാവായി. പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി. പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. കൊളുത്തും കാവളം കിളിയേ, കൈവള കാതില ചാത്തിയില്ലേ കോടിയുടുത്തിയിലേ. കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളിയേ, കൈവള കാതില ചാത്തിയില്ലേ കോടിയുടുത്തിയിലേ. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി. പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. കണ്ടം നടുവാൻ ഞാറ്റടി കെട്ടീരേ, പൊന്നാറ്റടി കെട്ടീരേ. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി. പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി.
മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി, ചീരിക്കാവുകളിൽ കാല പൂക്കുലിയ
പീഠം പൊന്നണിയൻ കൊന്ന പൂക്കണിയായി തീരിക്കാവുകളിൽ കാല പൂക്കുലിയായി
തങ്കത്തേ
പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൌസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. ഇതോടെ മലയാളം എഫ് എം 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും മലയാളം എഫ് എം 104.6 എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നോസ്. മലയാളം എഫ് എം 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
ശ്രീലകം കേരം തിങ്ങും പാവന ശ്രീലകം കേരളം മോഹനം കേരളം മോഹ വാഹനം സസ്യശ്യാമളം.